ഇന്നത്തെ യുവതലമുറ ലൈംഗികതയിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടാണിരിക്കുന്നത്. അവരുടെ ജീവിതശൈലി തന്നെ ലൈംഗികത പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ്. അവരുടെ വസ്ത്രധാരണം തന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ്. എന്നാൽ ഒരു മൃഗത്തെക്കാൾ അധികമായി ഈ വിഷയത്തെക്കുറിച്ച് അവർ അറിയുന്നില്ല എന്നതാണ് വാസ്തവം.
നമസ്കാരം പ്രിയരേ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാം സഭാപ്രസംഗിയുടെ പുസ്തകം പഠിക്കുകയായിരുന്നു. പഠനം എങ്ങനെയുണ്ടായിരുന്നു? വിഷയവിഭജനം ലഭിക്കാത്തവർ ഇന്ന് തന്നെ എഴുതുക. ഇന്നു മുതൽ നാം ഒരു പുതിയ പുസ്തകം തുടങ്ങുന്നു. ഏതാണ് ആ പുസ്തകം എന്ന് ജോർജ് ഫിലിപ്പ് തന്നെ പറഞ്ഞു തരുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് പഠനം ശ്രദ്ധിക്കാം.
പവിത്രവും പാവനവും ആനന്ദദായകവുമായി ദൈവം സ്ഥാപിച്ച ഒന്നാണ് വിവാഹബന്ധം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ കച്ചവടങ്ങളിലൊന്നാണ് വിവാഹമെന്നതിൽ രണ്ടുപക്ഷമില്ല. എങ്ങനെങ്കിലും രണ്ടുപേരെ തമ്മിൽ യോജിപ്പിച്ച് ലാഭമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ അവർക്കുള്ള വിഹിതം പറ്റിപ്പോകുമ്പോൾ വാസ്തവത്തിൽ ചെയ്യുന്നത് രണ്ട് ജീവിതങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടുകയല്ലേ? ഇടനിലക്കാരും ദ്രവ്യാഗ്രഹികളായ മാതാപിതാക്കളും സദ്യക്കാരനും അലങ്കരിക്കുന്നവനും ഫോട്ടോക്കാരനും കാറുകാരും പള്ളിക്കാരും അങ്ങനെ ഒരു നീണ്ട നിര രണ്ട് ജീവിതങ്ങളെ ബലിയർപ്പിച്ച് ആദായമുണ്ടാക്കുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാൽവയ്പിൽ ശരിയായ തീരുമാനമെടുക്കുവാൻ താങ്കളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു കഴിയുന്ന സുഹൃത്തെ, ഇതാ വിവാഹ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നൊരു പുസ്തകം. വിവാഹ ജീവിതത്തിൽ ശരിയായ അറിവോടുകൂടി പ്രവേശിക്കാതിരുന്നതിനാൽ പൊട്ടലും ചീറ്റലും സംഘർഷവുമൊക്കെ ഇന്ന് അഭിമുഖീകരിക്കുന്ന സുഹൃത്തെ, താങ്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്ന ഒരു പഠനം ഇന്ന് നാം ആരംഭിക്കുകയാണ്. അസ്വസ്ഥമായ കുടുംബജീവിതമുള്ള നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുക്കളെയും കൂടി ഈ പഠനം ശ്രദ്ധിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചാലും വിവാഹബന്ധം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്നു എന്ന് ചിന്തിക്കുന്നവർക്കും ഈ പഠനം ഏറെ പ്രയോജനം ചെയ്യും. ഇനി നാം പഠിക്കുവാൻ പോകുന്നത് ഏത് പുസ്തകമാണെന്ന് ഇതിനോടകം താങ്കൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, നിങ്ങൾ ചിന്തിച്ച ആ പുസ്തകം തന്നെയാണ് ഉത്തമഗീതം. കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നാം ചിന്തിച്ചത് സഭാപ്രസംഗിയുടെ പുസ്തകമാണല്ലോ. സദൃശവാക്യങ്ങൾ ശലോമോന്റെ ജ്ഞാനവും സഭാപ്രസംഗിയിൽ ശലോമോന്റെ ഘോഷത്വവും ഉത്തമഗീതത്തിൽ ശലോമോന്റെ സ്നേഹവും നാം കാണുന്നു എന്ന് നേരത്തെ ചിന്തിച്ചതാണല്ലോ. സഭാപ്രസംഗിക്ക് ശേഷം ഈ ഉത്തമഗീതം പഠിക്കുന്നത് ഉചിതം തന്നെയാണ്. ജീവിതത്തിൽ അർത്ഥവും സംതൃപ്തിയും കണ്ടെത്തുവാനുള്ള ശലോമോന്റെ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ഒക്കെ മായയാകുന്നു എന്ന് ചിന്തിച്ച് നിരാശപ്പെടാവുന്ന അന്തരീക്ഷത്തിൽ ഇതാ ഉന്നതമായ ഒരു ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നു ശലോമോന്റെ ഉത്തമഗീതം. വളരെയേറെ വാദപ്രതിവാദങ്ങൾക്കിടയാക്കിയിട്ടുള്ളൊരു പുസ്തകം തന്നെയാണ് ഉത്തമഗീതം. ഇതിന്റെ ദൈവാത്മപ്രേരിതത്തെക്കുറിച്ചുള്ള വാദമല്ല, പിന്നെയോ വ്യാഖ്യാനത്തെക്കുറിച്ച്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ ബൈബിളിൽ ഉണ്ടായിരിക്കരുതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്തായിരുന്നാൽ തന്നെ അത് തിരുവചന കാനോനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ഒരിക്കലും യാദൃച്ഛികമല്ലതാനും തിരുവചനത്തിലെ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ഉത്തമഗീതം. പല കാരണങ്ങളാൽ അത് പഠിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതലായി നാം മനസ്സിലാക്കുന്നതാണ്. ദൈവവചനത്തിലൂടെ ആദ്യമായി കടന്നുപോകുന്ന ഏതൊരു വായനക്കാരനും ഉത്തമഗീതത്തിലെത്തുമ്പോൾ പതറി നിന്നു വന്നേക്കാം. കുടുംബ പ്രാർത്ഥനയിൽ സാധാരണ ഉത്തമഗീതം വായിക്കാറില്ല. എന്തായിരുന്നാൽ തന്നെയും ഇത്ര അനുഗ്രഹീതവും പ്രയോജനപ്രദവും വിസ്മയകരവുമായൊരു പുസ്തകം വേറെ ഇല്ല എന്ന് തോന്നുമാർ ഉന്നതമാണ് ഉത്തമഗീതം എന്ന് താങ്കൾ ഉടനെ സമ്മതിക്കും. എന്താ, നമുക്ക് ഒരുമിച്ച് ഇത് പഠിക്കാം? എങ്കിൽ ആദ്യം ഈ പുസ്തകം പല പ്രാവശ്യമൊന്ന് വായിക്കുക. അപ്പോഴേക്കും ഞാൻ എന്റെ മുഖവുര പറഞ്ഞുതരാം. എന്താ, പഠിക്കുവാൻ തയ്യാറല്ലേ? ഉത്തമഗീതത്തിന്റെ എഴുത്തുകാരൻ ശലോമോനാകുന്നു എന്ന് ഇതിന്റെ ആദ്യത്തെ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ശലോമോന്റെ ഉത്തമഗീതം. സദൃശവാക്യങ്ങളും സഭാപ്രസംഗിയും ശലോമോൻ എഴുതിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകം വാസ്തവത്തിലൊരു കഥപുസ്തകമല്ല, കവിതയാണ്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 4:32 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ, അതായത് ശലോമോൻ, 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ശലോമോൻ 3000 സദൃശവാക്യങ്ങൾ എഴുതി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ സദൃശവാക്യങ്ങളുടെ ആ പുസ്തകത്തിലെയും സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെയും കൂടി സദൃശവാക്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ പോലും വളരെ കുറച്ച് സദൃശവാക്യങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് കാണുവാൻ കഴിയും. അതായത് ശലോമോന്റെ എഴുത്തുകളിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നർത്ഥം. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. ഒന്ന്, ശലോമോൻ എഴുതിയവയിൽ ഏറ്റവും മെച്ചമായത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. രണ്ട്, നമുക്ക് ആവശ്യമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. മുമ്പ് വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ 1005 ഗീതങ്ങളും എഴുതിയിട്ടുണ്ട് എന്നത്രേ. അതേക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക. 1000-ൽ ഗീതങ്ങൾ ശലോമോൻ രചിച്ചു. അതായത് ശലോമോൻ നല്ലൊരു കവിയായിരുന്നു എന്നർത്ഥം. വളരെ കൃത്യമായിട്ടാണ് ദൈവവചനം ഓരോ കാര്യങ്ങളും പറയുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അവൻ 1005 ഗീതങ്ങൾ എഴുതി. വെറും ഒരു ഏകദേശ കണക്ക് പറയുകയല്ല, കൃത്യമായ സംഖ്യ നൽകിയിരിക്കുന്നതായി കാണാം. 1005, 1000-ഓളം, 1000-ൽ എന്നല്ല, 1005. ചിലപ്പോൾ അതിൽ 5 മാത്രമായിരിക്കാം നമുക്ക് നൽകിയിട്ടുള്ളത്. ശലോമോന്റെ ഗീതങ്ങളിൽ ഭൂരിഭാഗവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. യഥാർത്ഥത്തിൽ ഒരു ഗീതമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് സാധാരണയായി നാം പറയാറുള്ളത്. എന്നാൽ ഉത്തമഗീതം നാം പഠിക്കുമ്പോൾ ഇത് പല ചെറിയ ഗീതങ്ങൾ ഉൾപ്പെട്ട ഒന്നാകുന്നു എന്ന് കാണുവാൻ കഴിയും. ഇതിൽ എത്ര ചെറിയ ഗീതങ്ങൾ ഉൾപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും 5 കവിതകൾ ഉൾപ്പെട്ടതാണ് ഈ പുസ്തകം എന്ന് കരുതുന്നവർ ധാരാളമാണ്. 7 പറയുന്നവരുണ്ട്, എന്നാൽ 5 എന്നുള്ളത് വിശ്വസനീയമാണ്. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ 6:3 8:7 ഞാൻ അവയൊന്ന് വായിക്കാം. 6:3 നാം കാണുന്നത്: ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയിക്കുന്നു. 8:7 ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. ഒരുത്തൻ തന്റെ ഗ്രഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. ഉത്തമഗീതം ദൃഷ്ടാന്തരൂപത്തിലുള്ള ഒരു കവിതയാണ്. ഇത് വേദപുസ്തകത്തിലെ സാധാരണ അവഗണിക്കപ്പെടാറുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിയായ രീതിയിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ജഡീകനായ മനുഷ്യൻ ഇതിനെ തെറ്റിദ്ധരിക്കപ്പെടും. ശരിയായി മനസ്സിലാക്കാതെ അനേകം ആളുകൾ ഈ പുസ്തകത്തെ അധിക്ഷേപിക്കാറുണ്ട്, പരിഹസിച്ച് തള്ളാറുണ്ട്. പൌലോസിന്റെ ചില ലേഖനങ്ങൾ മനസ്സിലാക്കുവാൻ വിഷമമായപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി. പത്രോസിന്റെ ലേഖനം 2:15-16 അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൌലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ഉത്തമഗീതത്തെ സംബന്ധിച്ചും ഇത് വാസ്തവമാകുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. വേദപണ്ഡിതന്മാരായിരുന്ന ഒറിജനും ജെറോമും പറയുന്നത്, യഹൂദന്മാർ തങ്ങളുടെ യുവാക്കളെ അവർ 30 പ്രായമാകുന്നതിനു മുൻപ് ഈ ഉത്തമഗീത പുസ്തകം വായിക്കുവാൻ അനുവദിച്ചിരുന്നില്ല എന്നത്രേ. ഇതിനെ തെറ്റായ രീതിയിൽ ലൌകികവും ലൈംഗികവുമായി അവർ കാണും എന്ന ഭയമാണ് ഇങ്ങനെ വിലക്കിയിരുന്നതിന് കാരണം. എന്നാൽ ഈ പുസ്തകം മനുഷ്യസ്നേഹത്തിന്റെ, ശാരീരിക സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം നമുക്ക് നൽകുന്നു. രണ്ട് തെറ്റായ ചിന്താഗതികൾക്ക് വാസ്തവത്തിൽ ഈ പുസ്തകം ഉത്തരം നൽകുന്നു. വിവാഹം തെറ്റാണെന്ന് പറയുകയും സന്യാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അതിൽ ഒന്നാമത്തെ കൂട്ടർ. ഈ കൂട്ടർക്ക് ഈ പുസ്തകം മറുപടി നൽകുന്നു. രണ്ടാമതായി, തങ്ങളുടെ ജഡികമായ മോഹങ്ങൾ നിവർത്തിക്കപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ രണ്ട് കൂട്ടർക്കും ഈ പുസ്തകം ശരിയായ മറുപടി നൽകുന്നു. ഒന്നാമതായി, അയ്യോ അങ്ങോട്ടെങ്ങും അടുക്കരുത്, ഇത് ഏതോ പിശാചിന്റെ പണിയാകുന്നു, അതുകൊണ്ട് വിവാഹമെന്ന് പറയുന്ന പരിപാടിയേ അരുത് എന്ന് പറയുന്ന ഒരു കൂട്ടർ. ഇനി മറ്റേ കൂട്ടർ, എത്ര വേണമെങ്കിലും അഴിഞ്ഞാടാം, യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്നവർ. അതെ, ഈ രണ്ട് ചിന്താഗതികളും തെറ്റാകുന്നു. വൈവാഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷ സ്നേഹം മനോഹരമായ, അനുഗ്രഹീതമായ, ആനന്ദദായകമായ അനുഭവമാകുന്നു എന്ന് ഉത്തമഗീതം വ്യക്തമാക്കുന്നു. വിവാഹബന്ധത്തിനുള്ളിലെ സ്നേഹത്തെ ഇത്രം മനോഹരമായി വർണ്ണിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകം ഇല്ലെന്ന് തന്നെ വേണം ചിന്തിക്കുവാൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ വിവാഹിതനാകുന്ന പക്ഷം അഥവാ വിവാഹിതയാകുന്നു എങ്കിൽ താങ്കളുടെ ജീവിത പങ്കാളിയുമായുള്ള സ്നേഹം മഹത്തായ, മനോഹരമായ ഒരു അനുഭവമായി കാണുവാൻ കഴിയാത്ത സ്ഥിതിയിലാകുന്നു എങ്കിൽ താങ്കൾക്ക് ഏതോ കാര്യമായ തകരാറുണ്ട്. അത് ശാരീരികമായ തകരാറാണെന്ന് കരുതി താങ്കളെ ചൂഷണം ചെയ്യുവാനിരിക്കുന്ന ഗുളിക കച്ചവടക്കാരുടെ അടുത്തും കൌൺസിലിംഗുകാരുടെ അടുത്തും പോകേണ്ടതില്ല. ഇത് പ്രാഥമികമായും ഒരു ആത്മീക പ്രശ്നമാണ്. ഇത് അറിയാതെ അനേകർ ആവശ്യമില്ലാത്ത ചികിത്സകളൊക്കെ ചെയ്യുന്നു. ഏറ്റവും നല്ല ചികിത്സ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ് നൽകേണ്ടത്. അതാണ് തന്റെ വചനത്തിലൂടെ ദൈവം നൽകുന്നത്. ഒരു 50-60 വയസ്സ് കഴിയുന്നതുവരെ ഉത്തമഗീതത്തിൽ നിന്നും പ്രസംഗിക്കരുതെന്ന് യുവാക്കളായ പ്രസംഗകരെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ശരിയായ ഉപദേശമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പ്രസംഗകനോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ 50-60 ഒന്നും ആകാത്ത വ്യക്തിയാകുന്നു എങ്കിൽ അതുവരെ ഉത്തമഗീതം പ്രസംഗിക്കാതിരിക്കരുത്. നമുക്കൊരുമിച്ച് ഇത് പഠിക്കാം. ഇത് താങ്കൾക്ക് എപ്പോഴും പ്രസംഗിക്കുവാൻ കഴിയുന്ന ഒരു ഉത്തമ പുസ്തകമാകും. ഈ പുസ്തകത്തിലെ വിശദമായുള്ള, വ്യക്തമായുള്ള, നമ്മെ പിടിച്ചുകുലുക്കുന്ന ശക്തമായ ഭാഷ, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ മഹത്തായതും മനോഹരവുമായ ബന്ധത്തിന്റെ ചിത്രമാണ്. സ്വാർത്ഥപരവും താൽക്കാലികവുമായ ഒരുതരം താണ ബന്ധത്തിന്റെ ചിന്താഗതി മാറി ഈ പുസ്തകത്തെ വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുന്നത് അവർണനീയമാണ്. കർത്താവിനോട് താങ്കളെ ഏറ്റവും അടുപ്പിക്കുന്ന അഥവാ ഏറ്റവും വ്യക്തിപരമായി അനുഭവപ്പെടാവുന്ന ഈ പുസ്തകം പോലെ മറ്റൊന്നും എനിക്കറിയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ അനുഭവം അങ്ങനൊന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പഠനം താങ്കൾക്ക് യേശു കർത്താവുമായുള്ള ബന്ധത്തെ പുതിയ മേഖലകളിൽ എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞ കാലത്തെ, അതായത് ഈ പുസ്തകം എഴുതിയ കാലത്തെ പൌരസ്ത്യ കവിതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉത്തമഗീതം വളരെ മിതമായ ഭാഷയിലും ശ്രദ്ധാപൂർവവും രചിച്ച ഒരു വ്യത്യസ്ത കവിതയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതേസമയം പേർഷ്യൻ കവിതകൾ വായിച്ചാൽ ഈ ആധുനിക കാലത്തെ ചില അശ്ലീലങ്ങൾ പോലിരിക്കും അവ. നമ്മുടെ സംസ്കാരത്തിലും അതുപോലുള്ള എത്രയെത്ര കൃതികളുണ്ട്, പറയാതെ തന്നെ അറിയാമല്ലോ. കലയുടെ പേര് പറഞ്ഞ് ഒക്കെ വികൃതമാക്കിയ കൃതികൾ. എന്നാൽ അതിന് വിപരീതമായി യഹൂദന്മാർ ഉത്തമഗീതത്തെ തിരുവചനമെന്ന സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലം എന്നാണ് വിളിച്ചിരുന്നത്. പലർക്കും അംഗീകരിക്കുവാൻ പ്രയാസമാണല്ലേ. എങ്കിൽ മുൻപോട്ട് പഠിക്കുമ്പോൾ താങ്കളത് താനെ അംഗീകരിക്കും. അതുകൊണ്ടാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തെ പാവനമായ ഉള്ളടക്കത്തിലേക്ക് എല്ലാവർക്കും അനുമതി നൽകാത്തത്. ഇവിടെയാണ് താങ്കളും ഞാനും അത്യുന്നതന്റെ രഹസ്യസ്ഥാനത്ത് പാർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മനോഹരമായ പുസ്തകം ചർച്ച ചെയ്യുവാൻ ഞാൻ മടിക്കുന്നതും. അവിശ്വാസികളും ജഡീകരായ വിശ്വാസികളും ഈ പുസ്തകത്തെ ദുരുപയോഗം ചെയ്യുന്നു. പാവനവും പവിത്രവുമായ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത് അശ്ലീലമായും അരുതാത്ത വിധത്തിലുമാണ്. വഷളായിപ്പോയ മനസ്സിന് കേൾക്കുന്നതിലെല്ലാം വഷളത്വം കാണുവാൻ കഴിയുന്നതുപോലെയാണ് അവിശ്വാസികൾക്ക് ഈ പുസ്തകം മോശമായി തോന്നുന്നത്. ഇത് എല്ലാവർക്കും ആസ്വദിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എന്നാൽ താങ്കൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാകുന്ന പക്ഷം, അതെ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവായ യേശു വളരെയേറെ പ്രധാനപ്പെട്ട വ്യക്തിയായി തോന്നുന്നു എങ്കിൽ, താങ്കൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ ചെറിയ പുസ്തകം താങ്കൾക്ക് വളരെയേറെ അർത്ഥവത്തായി അനുഭവപ്പെടും. അതുകൊണ്ടുതന്നെ യേശു കർത്താവിനെ അടുത്ത് സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന പക്ഷം ദയവായി തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹം അനുഭവിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി സ്നേഹത്തെ തെറ്റിദ്ധരിക്കുന്നതുപോലെയിരിക്കും അത്. ഈ സ്വകാര്യ സംഗതികളൊക്കെ ഇത്ര തുറന്നു വേണോ എന്ന് ചോദിച്ചാൽ, എല്ലാ പുസ്തകവും അങ്ങനെയല്ലോ. ഇതുമാത്രം അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ അധികമാകില്ല എന്നാണ് എന്റെ ഉത്തരം. നമ്മുടെ സംസ്കാരത്തിലെ ഒരു വലിയ പരാജയമായി കാണാറുള്ളത് ഈ പാവനമായ ബന്ധത്തിന്റെ ശരിയായ വശത്തെ വിവരിക്കുന്നത് നമുക്ക് അസഹ്യമായിരിക്കുമ്പോൾ തന്നെ ഇതിനെ എത്രമാത്രം വികൃതമാക്കി അപ്രായോഗികമാക്കി പരസ്യപ്പെടുത്തുന്നതിനെ നാം മൌനമായി അംഗീകരിക്കുന്നു. അത് അന്യായമാണ് സുഹൃത്തെ. ഉത്തമഗീതം പ്രായോഗികവും കവിതാത്മകവുമാണ്. ഇവിടെ ദൈവം തന്റെ ജനത്തോട് കവിതകളിൽ കൂടി സംസാരിച്ചുകൊണ്ട് ഒരു കഥ പറയുന്നു. നാം ഈ പുസ്തകത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ആത്മീക ചെരുപ്പുകൾ നാം ഊരിമാറ്റേണ്ടതുണ്ട്. അതെ, നാം ഒരു വിശുദ്ധ സ്ഥലത്തെയാണ് സമീപിക്കുന്നത്. വളരെ ഭയത്തോടും ആദരവോടും നാം ഈ പുസ്തകത്തെ സമീപിക്കണം. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ലോലമായ ഒരു പുഷ്പമാണ് ഉത്തമഗീതം. ഈ പുസ്തകത്തിൽ നാല് വ്യത്യസ്തവും പ്രധാനപ്പെട്ടതുമായ അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ പുസ്തകത്തിൽ നാല് വ്യത്യസ്തവും പ്രധാനപ്പെട്ടതുമായ അർത്ഥങ്ങൾ. ഒന്നാമതായി, ഉത്തമഗീതം വിവാഹ ബന്ധത്തിലെ സ്നേഹത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. വൈവാഹിക സ്നേഹത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. വിവാഹം ദൈവ നിയമിതമാകുന്നു എന്നും വിവാഹബന്ധം വിശുദ്ധമാകുന്നു എന്നും ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ സ്നേഹം എന്താകുന്നു എന്ന് ഈ ചെറിയ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. സംതൃപ്തനായ ഭർത്താവിന്റെയും വിശ്വസ്തയായ അല്ലെങ്കിൽ പൂർണമായി ഭർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു ഭാര്യയുടെയും ഹൃദയം ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായി യഹൂദന്മാർ പഠിപ്പിക്കുന്നു. ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇക്കാലത്ത് വളരെയധികം പറഞ്ഞു കേൾക്കാറുണ്ട്. അത് നല്ലതാണെന്ന് വളരെയേറെ പേർ കരുതുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെയുള്ള ജീവിതം മൃഗത്തിന് തുല്യമായ ജീവിതമാണ്. ഒരു വ്യക്തി ഇപ്രകാരം പറയുവാനിടയായി, അനേക വർഷങ്ങൾ ഞാൻ ഒരു മൃഗത്തെപ്പോലെ ജീവിച്ചു. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ട സ്നേഹിതന്മാർക്ക് ലൈംഗിക ജീവിതം മൃഗത്തിന് അത് എത്രമാത്രം അർത്ഥവത്തായിരിക്കുന്നുവോ അത്രമാത്രമേ അവർക്കും അർത്ഥവത്തായിരിക്കുന്നുള്ളൂ. ശേ, എത്ര ഭയങ്കരല്ലേ! ഇന്നത്തെ യുവതലമുറ ലൈംഗികതയിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടാണിരിക്കുന്നത്. അവരുടെ ജീവിതശൈലി തന്നെ ലൈംഗികത പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ്. അവരുടെ വസ്ത്രധാരണം തന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ്. എന്നാൽ ഒരു മൃഗത്തേക്കാൾ അധികമായി ഈ വിഷയത്തെക്കുറിച്ച് അവർ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. തെരുവിലെ ആ നായ്ക്കും ഈ പറഞ്ഞ കൂട്ടത്തിന് അറിയാവുന്നത്ര തന്നെ ഈ കാര്യത്തിൽ അറിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടില്ല. എന്തോ ഒന്ന് നഷ്ടമായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു ശൂന്യത. ഈ ശൂന്യത നികത്തുവാൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? ഒക്കെ താൽക്കാലികമെന്ന യാഥാർത്ഥ്യം മറന്നുപോകുന്നു. തിളച്ചുപൊങ്ങുന്ന മൃഗീയ വികാരം നിയന്ത്രണമില്ലാതെ അഴിച്ചുവിടുന്നതാണോ പരിഹാരം? സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യൻ മൃഗത്തേക്കാൾ എന്ത് വിശേഷതയാണ് അവകാശപ്പെടുന്നത്? ഈ തലമുറയ്ക്ക് ലൈംഗിക കാര്യങ്ങളിൽ വളരെയധികം അനുഭവം ഉണ്ടായിരിക്കാം. എന്നാൽ സ്നേഹത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നതാണ് വാസ്തവം. സിനിമാ ലോകം പഠിപ്പിക്കുന്ന പ്രേമത്തെക്കുറിച്ച് അവർക്കറിയാം. എന്നിട്ടും തങ്ങൾക്കെല്ലാം അറിയാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഏറെ സ്നേഹത്തെക്കുറിച്ചും ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചും തങ്ങൾക്കറിവുണ്ട് എന്ന് ചിന്തിക്കുന്ന കുമാരന്മാരും കുമാരിമാരുമാണ് നമുക്കിന്നുള്ളത്. ലൈംഗിക കാര്യങ്ങളുടെ വ്യക്തമല്ലാത്ത ചില കാര്യങ്ങൾ കേട്ടുകഴിയുമ്പോഴേക്കും സകലവും അറിയാമെന്ന് കരുതി യാഥാർത്ഥ്യത്തെ നേരിടുവാൻ തയ്യാറാകുന്ന യുവതലമുറ. വളരെ പ്രശസ്തയായ ഒരു സിനിമാ നടിക്ക് ഒന്നിനു പുറകെ ഒന്നായി നാല് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് ലൈംഗികത്വം എന്നാൽ എന്തെന്ന് അറിയാമെങ്കിൽ തന്നെ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് യാതൊന്നും അറിയുവാൻ പാടില്ലാതിരുന്നതിനാൽ അവൾ ആത്മഹത്യ ചെയ്തു. അതുപോലുള്ള എത്രയെത്ര സംഭവങ്ങൾ. സ്വന്തം ഭാര്യയിൽ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയാത്ത ഭർത്താവ് സംതൃപ്തി കണ്ടെത്തുവാൻ പണം കളഞ്ഞ് പരസ്ത്രീകളെ സമീപിക്കുന്നു. എന്നാൽ തനിക്ക് തന്റെ ഭാര്യയോട് സ്നേഹമില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാക്കാതെ സകലവും നശിപ്പിച്ച് ലൈംഗിക രോഗിയായി നശിക്കുന്ന മനുഷ്യൻ. ഈ ശൂന്യത നികത്തുവാനെന്ന് പറഞ്ഞ് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന എത്രയെത്ര ആളുകൾ. എന്നാൽ പ്രിയ സുഹൃത്തെ, ഈ പുസ്തകത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്ന വൈവാഹിക ബന്ധത്തിലെ സ്നേഹത്തിന്റെ മഹത്വം ഈ തലമുറയിൽ കാണുന്നതിന്റെ നേരെ വിപരീതമാണ്. വാസ്തവത്തിൽ എത്ര പേർ ഇന്ന് ഈ ബന്ധം ആസ്വദിക്കുന്നുണ്ട്? ഈ വിഷയത്തെക്കുറിച്ച് നാം കൂടുതലായി ചിന്തിക്കുന്നതാണ്. അതേസമയം താങ്കളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. താങ്കളുടെ ജീവിത പങ്കാളിയോട് ഒന്ന് ചർച്ച ചെയ്യുക. നിങ്ങളുടെ വൈവാഹിക ബന്ധം നിങ്ങൾ എത്രമാത്രം ആസ്വദിക്കുന്നു? അതോ പേരിന് മാത്രമായ ഒരു ബന്ധമാണ്? നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ ബന്ധം നിങ്ങൾ എത്രമാത്രം ആസ്വദിക്കുന്നു? അതോ പേരിന് മാത്രമായൊരു ബന്ധമാണ്? നിങ്ങളത് ചിന്തിക്കൂ. അപ്പോഴേക്കും ഉത്തമഗീതത്തിലെ മറ്റ് അർത്ഥങ്ങളുമായി ഞാൻ വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര വിലപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ചർച്ച ചെയ്യുവാൻ, അതെ, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ അവിടുന്ന് തരുന്ന അവസരത്തിനായി സ്തോത്രം. വളരെ വ്യത്യസ്തതകളുള്ള ഈ ഉത്തമഗീത പുസ്തകം ഞങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതും ആയിത്തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള പഠനത്തിനും അവിടുത്തെ സാന്നിധ്യം തന്ന് അനുഗ്രഹിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.
ഉത്തമഗീതത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും തീരുമാനങ്ങളും ഞങ്ങളെ അറിയിക്കുക. കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പിഒ ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി പറയട്ടെ: ജീവസന്ദേശം, പിഒ ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഞങ്ങളുടെ ഇമെയിൽ ഐഡി malayalam.ttb@radio882.com. ഉടനെ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുവാൻ ഈ നമ്പർ വിളിക്കുക: 9447767378, 9447767378. ഈ പഠനം ഇന്റർനെറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് radio882.com.
പാപമെല്ലാം ക്ഷമിക്കുന്നവൻ. ജീവനിൽ പകരുന്നവൻ യേശു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിയിടും അവനധികം.
ക്ഷമിക്കുന്നവൻ പുതുജീവനിൽ പകരും.